പ്രാർത്ഥിക്കുവാനല്ല. ഹലോ,
കേൾക്കാം. കൊച്ചു
അത്ഭുതകരമായ രീതിയിൽ പരിപാലിക്കുവാനാണ് ദേവത തീരുമാനമായ എലിയാവിനെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട്. അങ്ങനെയുള്ള മറ്റു ഉദാഹരണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 12:6 14 ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീക്ക് മരുഭൂമിയിൽ സ്ഥലം ഒരുക്കുന്നു, അതുപോലെ പറന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ചിറകുകൾ കൊടുക്കുന്നതായ അത്ഭുതങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കാക്കയാൽ ഭക്ഷണം കൊടുക്കുന്നത്, കാക്ക ഒരു വിലക്കപ്പെട്ട ഭക്ഷണമാണ് ഇസ്രായേലിയർക്ക്. ലേവ്യ പുസ്തകം 11:15 കാക്കയെ ഭക്ഷണമാക്കരുതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ദൂതനായിട്ട് കാക്കയെ വിടുന്നു, ഇവിടെയും കാക്കയെ യഹോവയായ ദൈവം ഭക്ഷണവുമായിട്ട് വിടുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം ശുദ്ധീകരിച്ച് വിടുമ്പോൾ അശുദ്ധമായതൊക്കെയും ശുദ്ധമാകുമെന്നുള്ളതാണ്. അപ്പോസ്തോല പ്രവൃത്തികൾ 10:10 കൊർനേലിയോസ് എന്ന പ്രജാതിക്കാരനെ സഭയോട് ചേർക്കുവാനായിട്ട് പത്രോസ് അപ്പോസ്തോലൻ ഇച്ചിരി സംശയാലുവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തുപ്പട്ടിയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. അതിൽ നാൽക്കാലികളും മിഴജാതികളും ഒക്കെയാ ഉള്ളത്. ഇത് ഭക്ഷിക്കുവാൻ പറയുമ്പോൾ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഭക്ഷിക്കില്ല എന്ന് പത്രോസ്ലിഹ മറുപടി പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം പറയുന്നത് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്നാണ്. ദൈവത്തിന്റെ അധികാരത്തിന് നാം പരിപൂർണമായി കീഴടങ്ങി അനുസരിക്കണമെന്നും പൂർണ്ണമായും അവനിൽ വിശ്വസിക്കണമെന്നുമാണ് ഈ കാക്കയുടെ ഭക്ഷണം കൊടുക്കുന്ന അത്ഭുതത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് എലിയാ പ്രവാചകൻ ആ ഭക്ഷണം സ്വീകരിക്കുന്നതും. പിന്നീട് നമ്മള് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ വാക്യങ്ങൾ വായിക്കുന്നില്ല. വേഴ്സസ് 9 ഇനി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിൽ, വടക്കൻ സൈഡില് സീദോൺ എന്ന് പറയുന്ന രാജ്യം, അതായത് ലബനോൻ ഇന്നത്തെ, അവിടുത്തെ സരപ്തയിലേക്ക്, സറാഫത്തെന്നും സരപ്തെന്നും ഒക്കെ നമ്മൾ അതിനെ പറയാം, സരപ്തയിലേക്ക് പോകുവാനാണ് പിന്നീട് പ്രവാചകന് നിർദ്ദേശം കിട്ടുന്നത് ദൈവത്തിൽ നിന്നും. അവിടെ തനിക്ക് ഭക്ഷണം നൽകി തന്നെ പുലർത്തുവാൻ ഒരു വിധവയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും യഹോവയായ ദൈവം കൽപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:25-26 കർത്താവ് യേശു ക്രിസ്തു ഈ വിധവയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്, ഇസ്രായേലിൽ ധാരാളം വിധവമാരുണ്ടായിട്ടും ഇവളുടെ അടുത്തേക്കാണ് ഏലിയാവിനെ വിട്ടത്. ഹൃദയങ്ങളെ നോക്കുന്ന ദൈവ സ്വഭാവത്തെ പറ്റിയും തന്റെ വിധികളെ പറ്റിയും ഓർപ്പിക്കാനാണ് കർത്താവ് ഇപ്രകാരം പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവരെ, ദൈവത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവം ആയുധമാക്കി ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ വിധവയെ ദൈവം ആയുധമാക്കി ഉപയോഗിക്കുന്നു. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 18:6 പൗലോസ് അപ്പോസ്തോലൻ യഹൂദന്മാരുടെ ഈ വിശ്വാസ കുറവിൽ നിരാശപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ജാതികളുടെ അടുക്കൽ ഞാൻ പോകുന്നു. പക്ഷെ ഇവിടെ ഈ വിധവ ദരിദ്രയാണെങ്കിലും വിധവയാണെങ്കിലും അവൾ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവളാണ്. അതുകൊണ്ടാണ് അവർക്ക് അവളെ ദൈവം ഉപയോഗിക്കുന്നത്. ധാരാളം സമ്പന്നരായ വിധവകളൊക്കെ ഉണ്ടായിരുന്നു ഇസ്രായേലിലെ. എന്നാൽ ഈ വിധവയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവളുടെ വിശ്വാസമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ ക്വാളിറ്റി ഇല്ലായ്മയും ആയിത്തീരുന്നില്ല. ഏതായാലും തുടർന്ന് സരപ്തയിലെത്തുന്ന പ്രവാചകൻ പട്ടണവാതിൽക്കൽ വെച്ച് വിറക് വെറുക്കുന്ന വിധവയെ കാണുന്നു. തനിക്ക് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നു. വെള്ളം എടുക്കുവാൻ പോകുന്ന വിധവ സ്ത്രീയോട് ഒരു കർഷണം അപ്പം കൂടി കൊണ്ടുവരണമേ എന്ന് പ്രവാചകൻ അപേക്ഷിക്കുന്നു. അപ്പോൾ വിധവയുടെ മറുപടി നമ്മൾ 12 വായിക്കുന്നു, 17:12 വായിക്കുന്നു, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ, ഈ രണ്ട് വിറവ് കൊണ്ടുവന്ന് അപ്പം ഉണ്ടാക്കി കഴിച്ച് ഞാനും എൻ്റെ മകനും മരിക്കാനിരിക്കുകയാകുന്നു, വേറൊരു ഭക്ഷണ പദാർത്ഥങ്ങളും വീട്ടിൽ ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ അവളെ ആശ്വസിപ്പിച്ചിട്ട് 13 വായിക്കുന്നു, ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ആദ്യം എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന മറുപടിയാണ് പ്രവാചകൻ വിധവയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, വിധവയുടെ ഒരു സ്വഭാവം അവളുടെ ആ കൈൻഡ്നെസ്, വെള്ളം ചോദിക്കുന്ന ഉടനെ വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നു. മറ്റൊന്നവളുടെ വിശ്വാസമാണ്, യഹോവയുടെ വചനം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അവിടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ച് അപ്രകാരം ചെയ്യുന്ന ആ അനുസരണ സ്വഭാവം, അത് തന്നെയാണ് വിശ്വാസം. ഇത് ഉള്ളിനെ അറിയുന്ന ദൈവമാണ് ഇവളുടെ അടുത്തേക്ക് ഈ പ്രവാചകനെ വിട്ടത്. എന്തിലും ആദ്യത്തേത് നമ്മൾ ദൈവത്തിന് കൊടുക്കണമെന്ന്. സംഖ്യാപുസ്തകം 15:21 ആദ്യഫലം, യഹോവ മോശയോട് കൽപ്പിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ തലമുറ തലമുറയായി ആദ്യത്തെ തിരുമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. അങ്ങനെ ഇവിടെയും അതുപോലെ ആദ്യത്തെ അട പ്രവാചകന് കൊടുക്കണം, പിന്നെ മാവ് തീരുന്നില്ല എന്നാ പറയുന്നത്. 2 കൊരിന്ത്യർ 9:9-10 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം പുലർത്തുന്ന വിധം അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ ഈ വിധവയ്ക്കും ഈ നീതിയാണ്, ഈ ദൈവിക നീതിയാണ് ലഭിക്കുന്നത്. ജനത്തിന്റെ പാപത്താൽ ദൈവം പലപ്പോഴും കാലാവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 9:10 അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. അങ്ങനെ ദൈവം കാലാവസ്ഥയെ മാറ്റം ചെയ്യാറുണ്ട് മനുഷ്യർ ഒത്തിരി ദുഷ്ടതയിലേക്ക് പോകുമ്പോൾ. ഇവിടെ ഈ സ്ത്രീക്കും ഈ ക്ഷാമത്തിന്റെയും ആ പ്രകൃതിയുടെ ദുരവസ്ഥയുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും ദൈവം അവളെ അതിൽ നിന്നും പോറ്റുന്നു, അത്ഭുതകരമായിട്ട് പോറ്റുന്നു. പൂർണ്ണമായ ദൈവബന്ധമുണ്ടായിരുന്ന സ്ത്രീ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അപ്പം ഉണ്ടാക്കി പ്രവാചകന് കൊടുത്തു, അങ്ങനെ മാവും എണ്ണയും തീരുന്നില്ല. അവളും അവളുടെ വീട്ടുകാരും എല്ലാം ആ ഭക്ഷണം കഴിച്ച് തുടർക്കാലം ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത്ര മാത്രം ഏതവസ്ഥയിലും ദൈവം തന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കും സംരക്ഷിക്കും എന്നുള്ളത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ 17-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. ആ 17-ാമത്തെ വാക്യം മുതൽ പിന്നീട് വേറൊരു സംഭവമാണ് കാണുന്നത്. അത് സ്ത്രീയുടെ മകൻ രോഗിയായിട്ട് മരിക്കുന്നു. നമ്മൾ ഓർക്കണം, മകനും സ്ത്രീയും തന്നെ മരിക്കാൻ ചിന്തിച്ചിരുന്നതാണ്. അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത തന്നെ ആയിരിക്കണം ഇവൾ 18-ാം വാക്യത്തിൽ പ്രവാചകനോട് ചോദിക്കുന്നത്. 18-ാം വാക്യത്തിൽ വായിക്കുക, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത്? അപ്പൊ പാപം നിമിത്തമാണ് അത് മരിക്കാൻ തയ്യാറായിരിക്കുന്നു, പരാതികളൊന്നുമില്ലാതെ. അപ്പൊ ഇതിനു തന്നെയാണോ നീ വന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. ഇത് സാധാരണയായിട്ടുള്ള ഒരു ചിന്തയാ. ഇയ്യോബിന്റെ പുസ്തകം 4:5-6 ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? അതായത് സ്ത്രീ ചിന്തിക്കുന്നതും തന്റെ പാപം നിമിത്തം ഈ ദോഷമുണ്ടാകുന്നു എന്നുള്ളതാ. അതായത് എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു, നമ്മുടെ യൗവനത്തിലെ പാപങ്ങൾക്ക് ഉചിതമാമണ്ണം ഈ ശാപം വരുമെന്ന ഒരു വിശ്വാസം ഇസ്രായേലിയ ജനത്തിന്റെ ഇടയിലുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ ചോദ്യത്തിന് ഉത്തരവൊന്നും പറയാതെ മകനെ ഇങ്ങി തരിക, മരിച്ച കുട്ടിയെ ഇങ്ങി തരിക എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ കുട്ടിയെ വാങ്ങി മാളിക മുറിയിൽ തന്റെ കട്ടിലിൽ കൊണ്ട് കിടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് യഹോവയോട് പ്രവാചകൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ? ഇവിടെ പ്രവാചകന് ഇതിനെപ്പറ്റി ഒരു മുന്നറിവുമില്ല. പക്ഷെ ഒരു ആപത്ത്, ഒരു പ്രതിസന്ധി വന്നപ്പോൾ പ്രവാചകൻ മറ്റാരെയും അല്ല ആശ്രയിക്കുന്നത്, ദൈവത്തെ മാത്രമാണ്. ആലോചന ചോദിക്കുന്നതും ദൈവത്തോട് മാത്രം. ആ മുറിയിൽ കൊണ്ടുപോയി കഥകടച്ച് ഇരുന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്നത്. 21-ാമത്തെ വാക്യത്തില് പിന്നെ കുട്ടിയുടെ മേൽ തൻ 3 പ്രാവശ്യം കവിണ്ണുകിടുന്നു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കണ്ണുനീരോടുകൂടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന ദൈവം, യഹോവയായ ദൈവം കേൾക്കുന്നു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. ഇതിന് സമാനമായിട്ടുള്ള ഒരെണ്ണം നമ്മൾ 2 ശമൂവേൽ 12:23 ദാവീദ് രാജാവ് തന്റെ കുഞ്ഞിനെ ജീവൻ തിരിച്ചു കിട്ട് രക്ഷ കിട്ടുവാൻ വേണ്ടി രോഗിയായിരുന്ന കുഞ്ഞിനെ മരിക്കാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ദൈവം ദാവീദിന്റെ പാപനിമിത്തം ആ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. എന്നാൽ ഇവിടെ നിർമ്മലാത്മാവായ എലിയാ ദീർഘദർശിയുടെ പ്രാർത്ഥന ഉടൻ തന്നെ ദൈവം കേൾക്കുന്നത് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ മാർക്കിന്റെ സുവിശേഷം 11:4 ലാസറിന് ദീനമായിട്ട് കിടക്കുന്നു എന്നറിഞ്ഞ് കർത്താവും ശിഷ്യന്മാരും പോകുമ്പോ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവ മഹത്വത്തിനായിട്ടത്രയെന്നാണ്. അതുപോലെ ഈ കുട്ടിയുടെ മരണവും ഇവിടെ ദൈവ മഹത്വത്തിനായിട്ടതിരുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാമം അത് മഹത്വപ്പെടും. സാധു സുന്ദർ സിംഗും ഇതുപോലെ മരിച്ചവരെ കീർപ്പിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ളതായ പുസ്തകങ്ങളിൽ. പക്ഷെ ഒരിക്കല് കൂടുതൽ ആളുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തന്നിലേക്ക് മഹത്വം വരുന്നു എന്ന് തോന്നിയ നിമിഷം മുതൽ അദ്ദേഹം അത് വേണ്ട എന്നുള്ള തീരുമാനമെടുത്തെന്നും പിന്നീട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ആ പുസ്തകത്തിൽ വായിക്കുന്നതായിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഏലിയാവിന്റെ കൂടി നടക്കുന്ന ഏലിയാവിൽ കൂടി നടക്കുന്ന അത്ഭുതത്താൽ വിശ്വാസം തന്നെയാണ്, വിധവയുടെ വിശ്വാസവും വർദ്ധിക്കുന്നു, ഏലിയാവിന്റെ വിശ്വാസവും വർദ്ധിക്കുന്നു. ഏലിയാവ് കുട്ടിയെ മാളിക മുറിയിൽ നിന്ന് എടുത്ത് താഴെ വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടിയുടെ അമ്മയ്ക്ക് കൊടുക്കുന്നു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് സ്ത്രീ മറുപടി പറയുന്നു. നമ്മൾ 24 വാക്യം വായിക്കുന്നു, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഇതിനാൽ ഞാൻ അറിയുന്നു. സ്ത്രീ മനസ്സിലാക്കുന്നത് ഏലിയാവ് സത്യദൈവത്തിന്റെ പ്രവാചകൻ എന്നാണ്. അവൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുക. ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് കഷ്ടതകൾ ഉണ്ടാകും. അത് ശൂന്യപ്രദേശത്തെ വാസമാകാം, ഗിദ്രോൻ പോലെ, അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥയാകാം, സരപ്തയിലെ പോലെ, പ്രിയപ്പെട്ടവർ മരിക്കുന്ന അനുഭവമാകാം, വിധവയുടെ പോലെ. ഏതായാലും ദൈവത്തോട് ചേർന്നിന്ന് അതിനെയൊക്കെ അഭിമുഖീകരിക്കുന്നവർക്ക്, ഫേസ് ചെയ്യുന്നവർക്ക് സമാധാനത്തിനുള്ള മാർഗം ദൈവം നൽകും. അതിനാൽ ഈ ലോകത്തിലെ സമാധാനമല്ല, നിത്യമായ സമാധാന ജീവിതവും കൂടി അതിനോടൊപ്പം നമുക്ക് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. 18-ാമത്തെ ചാപ്റ്റർ, അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങള്, യഹോവ ഏലിയാവിനോട് മഴ പെയ്യ്ക്കാൻ പോവുകയാണെന്നും അതിനു മുമ്പ് പ്രവാചകൻ ആഹാബിനെ കാണണമെന്നും പറഞ്ഞതനുസരിച്ച് ദൈവഭക്തനും ആഹാബ് ഗൃഹത്തിന്റെ വിചാരകനുമായ ഓബദ്യാവിനെ ഏലിയ പ്രവാചകൻ കാണുന്നു. പിന്നീട് ആഹാബ് രാജാവിനെ തന്നെ കാണുകയും മഴ പെയ്യുന്നതിനായി യാഗം നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യവും പറയുന്നു. അപ്രകാരം കർമ്മേൽ പർവ്വതത്തിൽ സകല ഇസ്രായേലിയ ജനത്തിന്റെ മുമ്പാകെ നടത്തപ്പെടുന്ന യാഗത്തിൽ ഏലിയാവിന്റെ യാഗത്തിന്മേൽ ദൈവത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ദഹിപ്പിക്കുന്നു, യാഗം ദഹിപ്പിക്കുന്നു. പക്ഷെ ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പരാജിതരായ അവരെ ഏലിയാവ് ദീർഘദർശി തന്നെ വെട്ടിക്കൊല്ലുന്നു. ഏലിയാവിന്റെ യാഗവും പ്രാർത്ഥനയും സ്വീകരിച്ച ദൈവം ഭൂമിയിൽ ഇസ്രായേലിൽ മഴ പെയ്യ്ക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ, 1 വാക്യം മുതല് 3 വർഷം കഴിഞ്ഞിട്ട്, സമ്മറൈസ് ചെയ്ത് പറയാം, 3 വർഷം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് കിട്ടിയതനുസരിച്ച് ഒളിച്ചു കഴിഞ്ഞിരുന്ന ഏലിയാവ് ദീർഘദർശി ആഹാബിനെ കാണുവാൻ വന്നു. താൻ ഉടൻ തന്നെ ദേശത്തെ മഴ പെയ്യ്ക്കാൻ പോവുകയാണെന്ന് യഹോവ ഏലിയാവിനോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 2 ദിന വൃത്താന്തം 11:13-15 ഇങ്ങനെ പറയുന്നു, യരോബയാമും പുത്രന്മാരും ലേവ്യരെ തങ്ങളുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതുകൊണ്ട് ലേവ്യർ എല്ലാവരും യഹൂദയിലേക്കും യെരുശലേമിലേക്കും തിരികെ വന്നതിനെ പറ്റി. അപ്പം അങ്ങനെ ലേവ്യ ജനം മുഴുവനും യഹൂദയിലേക്ക് തിരിച്ചു പോയി. എന്നാലും കുറച്ചുപേരൊക്കെ അവിടെ ഇവിടെ ഒളിച്ചിരുന്നു, പാർത്തിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം വാക്യത്തിൽ ക്ഷാമം അവിടെ കഠിനമായിരുന്നു. പിന്നീടുള്ള വാക്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് ആഹാബ് രാജാവ് തന്റെ ഗൃഹവിചാരകനായ ഓബദ്യാവിനെ വിളിച്ചു വരുത്തി തന്റെ തീരുമാനം പറയുന്നു. രാജാവിന്റെ തീരുമാനം ഇതാണ്, നാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ ചത്തുപോകാതെ ഇരിക്കുവാൻ ഏറ്റവും കുറഞ്ഞത് കുതിരകളെയും കോവർക്കരുതകളെയെങ്കിലും രക്ഷിക്കാൻ, സ്ത്രീശക്തിയുള്ള മൃഗങ്ങളാണ് അവയെങ്കിലും രക്ഷിക്കാൻ, രാജ്യത്തെ എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്തി എന്ന് അവിടെ അവിടെ മൃഗങ്ങൾക്ക് കൊടുക്കുവാൻ പുല്ല് കിട്ടുമോ എന്ന് നോക്കണം. ഇതാ രാജാവിന്റെ തീരുമാനം. എന്നിട്ട് രാജാവ് ദേശത്തെ രണ്ടായിട്ട് തിരിച്ചിട്ട് ഒരു വശത്തേക്ക് രാജാവും മറുവശത്തേക്ക് ഗൃഹവിചാരകനായ ഓബദ്യാവിനെയും അയക്കുന്നു. നമ്മൾ മുമ്പേ ഈ ഓബദ്യാവിനെ കണ്ടതാണ്, യഹോവയുടെ പ്രവാചകന്മാരെ രഹസ്യമായി ഗുഹകളിൽ സൂക്ഷിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഭക്തനായ ഓബദ്യാവ്. അവ രണ്ടും മൂന്നും നാലും വാക്യങ്ങളിൽ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. വലിയ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നു. ഇസബേൽ രാജ്ഞി ക്രൂരമായിട്ട് കൊന്നെടുക്കുമ്പോ ഇങ്ങനെ അദ്ദേഹം ആ ഗുഹകളിൽ 50 പേരെ വീതം ആ താമസിപ്പിച്ച ഒരു ഗുഹകളിൽ, അങ്ങനെ രണ്ട് ഗുഹകളിലായിട്ട് അദ്ദേഹം 100 പ്രവാചകന്മാരെ അപ്പവും വെള്ളവും കൊടുത്ത് സംരക്ഷിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ലേവിയരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ യഹൂദിയയിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഇവരൊന്നും ഇവിടെ കുറച്ച് 100 പേരെ ഏലിയാവോളും ഗ്രേറ്റ് ആയിട്ടുള്ളവരായിരിക്കത്തില്ല, ഏലിയാവ് മാത്രമേ ഉള്ളെന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഇവര് ദൈവത വഴി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന യഥാർത്ഥ പ്രവാചകന്മാർ തന്നെ ആയിരിക്കണം, അവരെ ആയിരിക്കണം ഈ ഓബദ്യാവ് സംരക്ഷിച്ചത്. ഏതായാലും മനസ്സെ എഫ്രൈം എന്നീ ഗോത്രങ്ങളുടെ പിതാവായ യോസെഫിനെ പോലെയോ ദാനിയൽ പ്രവാചകനെ പോലെയൊക്കെ നമുക്ക് ഓബദ്യാവിനെ കാണാൻ പറ്റും. കാരണം ക്രൂരരായി ദൈവജനത്തെ ഉപദ്രവിക്കുന്ന രാജാക്കന്മാരുടെ അരമനകളിൽ സത്യവിശ്വാസികളായി ദൈവത്തോടുള്ള വിശ്വസ്തത ഉപേക്ഷിക്കാതെ ജീവിച്ചവരാണ് ഇവര്. ആഹാബിന്റെയും ഇസബേലിന്റെയും ക്രൂരതയും ദുഷ്ടതയും നിമിത്തമാണ് യഹോവ അവിടെ മഴ തടഞ്ഞുവെച്ചത്. അപ്പൊ ഇതുപോലെ ഉള്ള ഒരു സ്ഥലത്ത് ഓബദ്യാവിനെ ദൈവം സൂക്ഷിക്കുകയാണ് തന്റെ പ്രവാചകന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി. ആമോസിന്റെ പുസ്തകം 4:6-8 വാക്യങ്ങളിൽ എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തി, മഴ നിർത്തി, ദാഹം തീർന്നില്ല, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് തെറ്റായി നടക്കുന്ന ഇസ്രായേലി ജനത്തെ പറ്റി ആമോസ് പ്രവാചകനിലൂടെ യഹോവ പറയുന്നത്. ഇതുപോലെ മഴയും 3.5 വർഷക്കാലം മഴ തടഞ്ഞിട്ടും ഇവിടെയും ജനം തിരിഞ്ഞില്ല. അപ്പം അപ്പോൾ ദൈവം പിന്നെ മഴ പെയ്യ്ക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ശമറിയയിൽ പോയി ആഹാബിനെ കാണുവാനും മഴ പെയ്യ്ക്കാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിക്കുവാനും പറയുന്നത് ഏലിയ പ്രവാചകനോട്. പുല്ല് തേടി നടന്ന ഓബദ്യാവ് അങ്ങനെ ഏലിയാവിനെ കാണുന്നു. അവർ തമ്മിൽ നടക്കുന്ന സംസാരമാണ് 7-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഏലിയാവിനെ കണ്ട് അതിശയിച്ച് ഓബദ്യാവ് സാഷ്ടാംഗം വീണ് ബഹുമാനം അറിയിക്കുന്നു. അപ്പം ബൈബിൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാചകനാണ് ഏലിയാവ്. അപ്പൊ ദൈവത്തോടൊന്നായി ജീവിക്കുന്ന വ്യക്തി എന്ന് ഇസ്രായേലിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സാഷ്ടാംഗം വീണ് നമിക്കുന്നത്. ഏലിയാവ് ഇവിടെ എത്തി എന്ന വിവരം ആഹാബിനെ അറിയിക്കാനാണ് പ്രവാചകൻ ഓബദ്യാവിനോട് ആവശ്യപ്പെടുന്നത്, ആദ്യമേ ആവശ്യപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഓബദ്യാവ് കൊടുക്കുന്ന മറുപടി ഇതാണ്, എന്നെ കൊല്ലുവാൻ ആഹാബിന്റെ കയ്യിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് പാപം ചെയ്തു എന്നാണ് തിരികെ ചോദിക്കുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഈ കാരണം എന്തോ ആഹാബ് എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 10 വാക്യം മുതൽ വായിക്കുന്നുണ്ട്. ആഹാബ് ഭൂമിയിൽ എല്ലായിടവും ഏലിയാവിനെ കണ്ടെത്തുവാൻ ആളയച്ചു, അയക്കാത്ത രാജ്യമോ ജാതിയോ ഒന്നുമില്ല. എന്നാൽ പ്രവാചകനെ കാണാതെ അവർ ആ വിവരം വന്ന് അറിയിച്ചപ്പോൾ അവര് സത്യമാണ് പറയുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ രാജ്യത്തെയും അജാതിയെയും കൊണ്ട് ആഹാബ് ആണയെഴുതിപ്പിച്ചു. അപ്പൊ അത്രമാത്രം ആഹാബ് രാജാവ് ഇക്കാര്യത്തിൽ ആശങ്കയിലാണ് പ്രവാചകനെ കാണാത്തതിൽ. അപ്പൊ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യത്തെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് താൻ ചെന്ന് പ്രവാചകനെ കണ്ടു എന്ന് പറഞ്ഞാല് രാജാവ് വന്ന് നോക്കുമ്പോൾ പ്രവാചകനെ കാണാതായാൽ തന്നെ കൊല്ലും എന്നാണ് ഓബദ്യാവ് സംശയിക്കുന്നത്. രാജാവ് വന്ന് നോക്കുമ്പോൾ പ്രവാചകനെ കാണില്ല എന്ന് അദ്ദേഹം വിചാരിക്കാനുള്ള കാരണം സത്യദൈവവുമായി സത്യപ്രവാചകനുള്ള ബന്ധം ഓബദ്യാവിന് നല്ലവണ്ണം അറിയാം. യഹോവ താൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പ്രവാചകനെ മാറ്റും എന്നാണ് ഓബദ്യാവിന്റെ സംശയം. ഇപ്പൊ 2 രാജാക്കന്മാർ 2:16 ഇതുപോലെ തന്നെ എലീശ പ്രവാചകന്റെ ശിഷ്യന്മാരും പറയുന്നുണ്ട് ഏലിയാവെ പറ്റി പറയുമ്പോ. പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ യഹോവയുടെ ആത്മാവിനാൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ, അതെല്ലാവർക്കും അറിയാം. അതാണ് ദേഹത്തിന്റെ ഭയത്തിന്റെ മറ്റൊരു കാരണം. വേറൊരു കാരണം പറയുന്നത് ഇസബേലിനെ ഭയന്ന്, അതായത് ഇസബേൽ കൊലപ്പെടുത്തുമെന്ന് വിചാരിച്ച് 100 പ്രവാചകന്മാരെ താൻ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് അവരെ പോലും പേടിച്ച് പാർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പേടിയോടെ നിൽക്കുന്ന ഓബദ്യാവിന് ഇപ്പം ഏലിയാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏലിയാവിനെയും കൊല്ലും, അതും മറ്റൊരു ഭയമാണ്. കർത്താവ് യേശു ക്രിസ്തു പത്രോസ് ലീഹായോട് സംസാരിക്കുന്നതായ ചില വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 16:23 വാക്യത്തിലുണ്ട്. താൻ കുരിശിൽ മരിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ പത്രോസ് വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുകയാണ്, കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. കർത്താവ് തിരികെ പത്രോസിനോട് പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. ഇവിടെ നമുക്കറിയാം പത്രോസ് വളരെ നല്ല വ്യക്തിയാണ്, കർത്താവിനോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവനാണ്. പക്ഷെ അവനിലൂടെയാണ് പിശാച് ഇവിടെ ബുദ്ധി പ്രയോഗിക്കാവുന്നത്. ദൈവാത്മാവിന്റെ മുഴുവൻ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന മനുഷ്യജന്മം എടുത്ത് യേശുതമ്പുരാൻ ഉടൻ തന്നെ ഇവിടെ പിശാചിനെ തിരിച്ചറിയുന്നുണ്ട്. ഏലിയാവോട് ദൈവാത്മാവ് കൽപ്പിക്കുന്നതാണ് ആഹാബിനെ ചെന്ന് കാണുവാൻ. പക്ഷെ ഒബദ്യാവ് എന്ന ആ ഗൃഹവിചാരകനിലൂടെയാണ് ദൈവിക പദ്ധതി പൊളിക്കുവാൻ പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ പ്രവാചകനും അവിടെ കീഴ്പ്പെടുന്നില്ല, തനിയെ പോയി ആഹാബിനെ കാണും എന്നുള്ള തന്റെ നിശ്ചയം ഓബദ്യാവിനെ പ്രവാചകൻ അറിയിക്കുകയാണ്. അത് കേട്ടപ്പോ ഓബദ്യാവ് തന്നെ രാജാവിനെ, ആഹാബ് രാജാവിനെ ചെന്ന് ഞാൻ ഏലിയാവിനെ കണ്ടു എന്നുള്ള വിവരം അറിയിക്കുന്നു. ഇവിടെയെല്ലാം ഈ വാക്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യം, നാം ജീവിക്കുന്ന ഈ സാധാരണ ജീവിതമല്ല, നമ്മുടെ ബുദ്ധിയുടെ പദ്ധതികൾക്കനുസരിച്ചുള്ള മാനുഷിക ജീവിതമല്ല ദൈവം നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവാത്മാവിന്റെ പ്രചോദനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം. കർത്താവിനെ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ച പത്രോസ്ലീഹ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിതം തുടങ്ങിയതിൽ പിന്നെ തന്റെ പ്രാണനെ പോലും സൂക്ഷിക്കാൻ പദ്ധതിയിടാതെ അതിനെ ദൈവാഹിതാനുസരണം ക്രൂശിൽ തലകീഴായി വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പരിശുദ്ധാപോസ്തലനാണെങ്കിലും ഇതേ ആശയം അപ്പോസ്തല പ്രവൃത്തികൾ 20:23-24 വാക്യങ്ങൾ പറയുന്നു, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല, എങ്കിലും എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഇതാ ഈ പുതിയ സൃഷ്ടിയുടെ അവസ്ഥ. ഏലിയാവ് ഇപ്രകാരം ആത്മാവിൽ ജനിച്ച വ്യക്തിയായതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ആഹാബിനെ പോയി കാണും എന്ന് വ്യക്തമായിട്ടുള്ള മറുപടി ഓബദ്യാവിനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 17 ഉള്ള വാക്യങ്ങൾ പിന്നെ നോക്കുന്നു. ഇസ്രായേൽ ആഹാബിനെ ചെന്ന് ഏലിയ പ്രവാചകൻ കാണുന്നതാണ്. ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്ടനായ രാജാവും ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനും തമ്മിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഈ 17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഏലിയാവിനെ കണ്ട ഉടനെ ഓബദ്യാവ് ചോദിക്കുന്നത്, നമ്മുടെ ഓബദ്യാവ് ചോദിച്ചത് എന്റെ യജമാനായ ഏലിയാവോ എന്നായിരുന്നെങ്കിൽ ഇവിടെ ആഹാബ് ചോദിക്കുന്ന ഇങ്ങനെയാണ്, ആർ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? 17 നമ്മൾ വായിക്കുന്നത് ആർ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? അപ്പൊ ദൈവഭയമുള്ള വ്യക്തികളും ഇല്ലാത്തവരുമായുള്ള വ്യത്യാസം അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം നമുക്ക് തിരിച്ചറിയാം. ഏലിയാവ് ആഹാബിനുള്ള യഥാർത്ഥ ഉത്തരം തന്നെയാണ് കൊടുക്കുന്നത്. 18 വാക്യം വായിക്കാം, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ഞാനല്ല, നീ തന്നെയാണെന്നാ പറയുന്നത്. അപ്പം നമ്മുടെ പമ്പാക്കുട നമസ്കാരത്തിൽ മാർ അപ്രേമിന്റെ ഒരു മെമ്മറായുണ്ട്, അവസാന ഭാഗത്ത് അനുതാപത്തിന്റെ ഒരു മെമ്മറായത്, ഓരോ ആത്മാവും അവനവനോട് തന്നെ ചോദിക്കേണ്ട ഇക്കാര്യമാണ് ആ കാര്യമാണ് അവിടെ മെമ്മറായിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പ്രവാചകൻ ആഹാബ് രാജാവിനെ ഓർപ്പിക്കുന്നതുമല്ല, നമ്മൾ തന്നെയാണ് നമുക്ക് കഷ്ടം വരുത്തുന്നത്. മാർ അപ്രയം പാടിയിരിക്കുന്നത് എങ്ങനെയാണ്, ആത്മാവേ എന്തിനു നീ എണ്ണിയെരിഞ്ഞിടുന്നിതുപോൽ, എന്തിനു നീ ചൊവ്വില്ലാത്ത വഴിയിൽ കൂടി നടക്കുന്നു, നീ എന്തിനു വഞ്ചനയിൽ ഇടറിപ്പോകുന്ന ആത്മാവേ, നീ പിന്തിരിയുന്നില്ലല്ലോ, അതിനാണിനക്കയ്യോ കഷ്ടം, നിൻ കൈ കൊണ്ടു പിരി കയറാൽ കേട്ടപ്പെടുമേ നീതീർത്തു നീന കാലാത്തും, അയ്യോ നിന്നെ അഴിപ്പാനാർ. കഷ്ടതയുടെ നമ്മുടെ കഷ്ടത നമ്മൾ തന്നെയാണ് നമ്മുടെ കയറിരിക്കുന്ന മരണത്തിലേക്കുള്ള. തുടർന്ന് ദൈവത്തിന്റെ വലിയ പ്രവാചകൻ ആഹാബിന് ഒരു ആജ്ഞ കൊടുക്കുകയാണ്. അതായത് പറയുന്ന ഇതാണ്, മൂന്ന് കൂട്ടരെ ആഹാബ് രാജാവ് കർമ്മേൽ പർവ്വതത്തിൽ കൊണ്ടുവരണം. ഒന്ന്, ഇസ്രായേൽ ജനത്തെ മുഴുവൻ. രണ്ട്, ബാലിന്റെ പ്രവാചകന്മാരായ 450 പേരെയും. മൂന്ന്, ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെ, അത് അശേര ദേവനെ ഭജിക്കുന്ന ഈ 400 പ്രവാചകന്മാരെ, ഇവരെയെല്ലാം കൂടി വരുത്തേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ആഹാബ് അതനുസരിക്കുന്നുണ്ട്. പിന്നെ 21-ാമത്തെ വാക്യം മുതൽ ഇതായിട്ട് നോക്കുമ്പോ, കർമ്മയിലെ എല്ലാവരെയും കൂടി കൂട്ടി വരുത്തി. അപ്പം ഈ നമ്മൾ ഓർക്കണം, യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ മത്തായിയുടെ സുവിശേഷം 3:7 വാക്യം, സർപ്പസന്തതികളെ എന്ന ഈ ജനത്തെ കാണുമ്പം വിളിക്കുന്നത്. അപ്പം ഇത് ഇവിടെയും പ്രസക്തമാണ്, നമ്മളെയും ഇതുപോലെ വിളിക്കുള്ളൂ. കാരണം സർപ്പസന്തതി എന്ന് വെച്ചാൽ പിശാച്, അതായത് സർപ്പത്തിന്റെ സ്വഭാവം, സർപ്പത്തിന്റെ ബുദ്ധി എടുക്കുമ്പം, അതായത് ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാനുള്ള സകല അസുഖ സൗകര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളിലും കൂടെ നമ്മുടെ സ്വാർത്ഥത നിറച്ച് നമ്മള് പിശാചിന്റെ ബുദ്ധിക്കനുസരിച്ച് അത് കേട്ടനുസരിച്ച് അധ്വാനിച്ച് അങ്ങനെ പോവുക. അപ്പൊ അതുകൊണ്ട് ആണ് യോഹൻ, നമ്മൾക്കും അത് ബാധകമാണ്. അന്ന് യോഹന്നാൻ സ്നാപകൻ സർപ്പസന്തതികളെ ഇസ്രായേൽ ജനത്തെ വിളിച്ചു. ഇവിടെ പ്രവാചകനും അത് തന്നെ ഏകദേശം അതേ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. 21-ാം വാക്കിൽ പിശാചിനാൽ ഭരിക്കപ്പെടുന്ന ജനത്തോട് നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ വെക്കും, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അവസ്ഥ, നമ്മുടെ എല്ലാം അവസ്ഥ ഏകദേശം ഇതിനോട് സാമ്യം. ഇതിന് ഈ പ്രവാചകൻ ശക്തമായിട്ട് ഇത് ചോദിക്കുമ്പോ ജനം ആരും ഉത്തരവൊന്നും പറഞ്ഞില്ല. 3 വർഷക്കാലം മഴ പെയ്യാതിരുന്നിട്ടും ഇസബേൽ പ്രവാചകന്മാരെ കൊന്ന് പുതുക്കിയിട്ടും ജനമൊന്നും തിരിഞ്ഞില്ല. അവരുടെ തെറ്റിനെ ഒരിക്കൽ കൂടി ഇവിടെ പ്രവാചകൻ ഓർപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവർക്ക് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ദൈവാത്മാ പ്രചോദിതനായി പ്രവാചകൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജനം ഒരേ സമയം ബാലിനെയും യഹോവയെയും ആരാധിക്കുന്നവരും ബലി കഴിക്കുന്നവരും ആയിരുന്നു എന്ന് നമ്മൾ 2 രാജാക്കന്മാർ 33-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. അപ്പം സ്വന്തമായിട്ട് നമ്മൾ കെട്ടിപ്പൊക്കുന്ന നമ്മുടെ ഒരു എന്തുവാ ദൈവസങ്കല്പങ്ങളുണ്ട്. ദൈവത്തിന്റെ അറിയാതെ നമ്മളെല്ലാവരും ഒരു ദൈവസങ്കല്പം ഉണ്ടാക്കും, അതിന്റെ അതിനെ എന്നിട്ട് ആരാധിക്കും, എന്നിട്ട് അത് ആണ് ദൈവം പറയുന്നതെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ തന്നെയായി ഇസ്രായേലിലെ ജനങ്ങളും. അപ്പം ബാലിന്റെ പ്രവാചകന്മാർ 450 പേരുണ്ടെന്നും താൻ ഒരാൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പ്രവാചകൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് പ്രവാചകൻ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം പറയുക. 23-ാം വാക്യത്തിലെ തൊട്ട് ഒരു കാളക്കുട്ടിയെ തനിക്കും അതുപോലെ തന്നെ ബാലിന്റെ പ്രവാചകന്മാർക്ക് എടുക്കണം, 450 പേർക്കും. എന്നിട്ട് കാളക്കുട്ടികളെ കണ്ണം കണ്ണമാക്കി തീയിടാതെ ഗിബ്രഹീമേൽ വെക്കണം. അവർ ബാലിനെ വിളിച്ചും താൻ യഹോവയെ വിളിച്ചും അപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ സത്യദൈവമെന്ന് തീരുമാനിക്കപ്പെടും. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല വാക്ക് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. കാരണം അവർ രണ്ട് തോണിയിലും കാല് ചവിട്ട് നിൽക്കുക. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാർ ബലിപീഠം ഒരുക്കിയിട്ട് കാളയും വെച്ച് അതിന്റെ മേളിൽ വെച്ച് നിന്ന് പ്രാർത്ഥിക്കുക, ബാലയെ ഉത്തരം അരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ച വരെ വിളിച്ചപേക്ഷിച്ചു. എന്നിട്ട് അവർ ബലിപീഠത്തിന് ചുറ്റും തുള്ളി ചാടി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ശബ്ദമോ ഒരു ശ്രദ്ധയോ ഉത്തരമോ ഒന്നും ഉണ്ടായില്ല. ഉച്ചയായപ്പോ എലി അവർ പരിഹസിക്കുന്നുണ്ട്. 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുക, ഉറക്ക വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളുത്തി പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തേണമേ എന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങനെ കളിയാക്കി പറഞ്ഞു. പക്ഷെ ഈ പ്രവാചകന്മാർ, ഈ ബാലിന്റെ പ്രവാചകന്മാര് ആ വെളിച്ചപ്പാടന്മാരാ, അവർ ഉച്ച തിരിഞ്ഞുള്ള ഭോജനയാകാൻ കഴിയുമ്പോഴേയും ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ കാറി വിളിച്ചു കാറി രക്തം ഒഴുകുവോളം സ്വന്തമായിട്ട് തന്നെ സ്വന്തം ശരീരത്തെ തന്നെ വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒക്കെ മുറിവേൽപ്പിച്ചിട്ടിരുന്നു. അപ്പൊ അവർ ഇത്രയൊക്കെ ദൈവം അവരുടെ ദൈവം ഉത്തരവരളായിരുന്നിട്ട് അവർ ദൈവത്തെ ഉപേക്ഷിക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ ദേവന്മാരല്ലതാനും, എന്നാൽ എന്റെ ജനം തന്റെ മഹത്തമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്രയോജനമില്ലാത്ത ഈ ദേവനും ഇവര് പൂജയർപ്പിച്ചുകൊണ്ടിരിക്കുക, അതിലാണ് ദൈവത്തിന് ഏറ്റവും വിഷമം. പിന്നെ ഇനി യഹോവയെ തള്ളിക്കളഞ്ഞ ജനത്തെ പ്രവാചകൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു. നോക്ക്, ബാലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ബാലിനെ വിളിച്ചപേക്ഷിച്ചിട്ടൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ് പ്രവാചകൻ 30-ാം വാക്യം മുതൽ അവരെ വിളിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് 30-ാം വാക്യം മുതൽ വായിക്കുന്നത്. അതിങ്ങനെയാ, ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠത്തെ ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് എടുത്ത് പണിതു. എന്നിട്ട് 2 സെയാ വിത്ത് വിതപ്പാൻ രീതിയിൽ ഒരു തോട് യാഗപീഠത്തിന് ചുറ്റുമുണ്ടാക്കി. സെയാ എന്ന് പറയുന്ന യഹൂദ പാരമ്പര്യത്തിലെ ഒരു മെഷറിംഗ് സ്കെയിലാണ്. ഇതിന് നമ്മൾ നൂതനമായ അളവിലേക്ക് മാറ്റിയാൽ 5 ഗാലൺ എന്ന് പറയാം, പക്ഷെ അതൊരു വലിയ ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഈ വീതി എന്ന് പറയുന്നത് ഇച്ചിരിയേറെ വലിപ്പം ഉണ്ടായിരുന്നു. വെള്ളം നിറയ്ക്കാൻ വേണ്ടി പ്രവാചകൻ ഉണ്ടാക്കിയ തോട് വലുതായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കാം. ഒരു വിധത്തിലും പുറത്തുനിന്നുള്ള തീ വന്ന് ദഹിപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ് പ്രവാചകൻ. കാരണം ഈ യാഗപീഠത്തിന് ചുറ്റും വലിയ തോട്ടി വെള്ളം നിറച്ചു കഴിഞ്ഞാൽ എത്ര പുറത്തുനിന്ന് ഒരു വിധത്തിലും തീ അകത്തോട്ട് വരത്തില്ല, അതൊന്ന് പ്രൂവ് ചെയ്യുക. എന്നിട്ട് ഖണ്ണങ്ങളാക്കി വെച്ച ഈ കാളകളെ വിറക്കടുക്കി വെച്ച് അതിന്മേൽ വെച്ചു. എന്നിട്ട് യാളുകളെ കൊണ്ട് 4 തൊട്ടികളിൽ വെള്ളം നിറപ്പിച്ച് യാഗപീഠത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഒഴിപ്പിച്ചു. അപ്പൊ ആ യാഗപീഠം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിങ്ങനെ ഒഴുക, വെള്ളത്തിൽ തന്നെയാണ്. എന്നിട്ട് ചുറ്റും ഉണ്ടാക്കി ആ തോട്ടിലും എല്ലാം വെള്ളം നിറച്ചു. അതായത് ഒരു വിധത്തിലും അവിടെ തീ പുറത്തൊന്നും വരുന്നില്ല. എന്നിട്ട് ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോ അതിന്റെ അടുത്ത് നേരിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതാണ്. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരളയണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് ഉത്തരമരളയണമേ എന്ന് പ്രാർത്ഥിച്ചു. 38-ാമത്തെ വാക്യത്തിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. അത്ര വലിയ തീയായി ഇറങ്ങി. ഇതുപോലെ നമ്മൾ വേറെ തീ ഇറങ്ങിയ സംഭവങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. മോശയുടെയും ദാവീദിന്റെയും സലോമോന്റെയും ഒക്കെ യാഗാർപ്പണത്തില്, ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൽ മോശയുടെ കാര്യവും, 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ ദാവീദിന്റെയും, 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ സലോമോന്റെയും യാഗാർപ്പണത്തിൽ ഇതുപോലെ തീ ഇറങ്ങി ദഹിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും ഈ അത്ഭുതം കണ്ട് ഉടനെ ജനമെല്ലാം കവിണ്ണു വീണു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞു. 40-ാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ ഉത്തരവിനനുസരിച്ച് ജനം ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് വന്നു. ഒരുത്തനും ഓടിപ്പോകാതെ നോക്കി പ്രവാചകൻ തന്നെ ഈശോൻ തോട്ടിനരികെ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും വെട്ടി കൊന്നു എന്ന് വായിക്കുന്നു. തുടർന്ന് 41-ാമത്തെ വാക്യം മുതൽ താഴോട്ട്, ഏലിയാവ് ആഹാബിനെ ഭക്ഷണവും പാനീയവും ഒക്കെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനുമായി മയല കയറി പോകാൻ അനുവദിക്കുകയും അയാൾ അപ്രകാരം ചെയ്യുകയും ചെയ്തു. ഏലിയാവ് സ്വയം താഴ്ത്തിക്കൊണ്ട് കർമേൽ പർവ്വതം മുകളിൽ കുമ്പിട്ടിരുന്നത് ഒരു പ്രത്യേക പോസ്റ്ററാണ്. നമ്മൾ കുമ്പിടുന്നത് പോലെയൊക്കെ ഹ്യൂമിലിറ്റിയെ കാണിക്കുന്നതാണ്. മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് കുനിഞ്ഞിരുന്നു. മഴമേഘം കടലിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുവാൻ ബാല്യക്കാരനെ 6 പ്രാവശ്യം വിട്ടു. എന്നിട്ടും മഴമേഘം കണ്ടില്ല. എന്നാൽ 7-ാം പ്രാവശ്യം വിട്ടപ്പോൾ ഒരു മനുഷ്യന്റെ കൈ പോലെ മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നത് കണ്ടു എന്ന് ബാല്യക്കാരൻ വന്നു പറഞ്ഞു. അങ്ങനെ മഴ ഉറപ്പായപ്പോൾ ബാല്യക്കാരനെ തന്നെ വിട്ട് ആഹാബിനോട് രഥം കയറി ഇസ്രായേലിലേക്ക് പോയിക്കൊള്ളുവാൻ കൽപ്പിച്ചു. എന്നിട്ട് ആഹാബ് അപ്രകാരം ചെയ്തു. പെട്ടെന്ന് ഡാർക്ക് ക്ലൗഡാ കാണിക്കുന്നത്, അത് അത്ര ശക്തമായ മഴ, അത് കറുത്ത മഴ എന്നാ പറയുന്നത്. കാറ്റും കോളുമായിട്ട് കറുത്ത മഴ തന്നെ പെയ്തു. അങ്ങനെ ദൈവത്തിന്റെ കൈ വീണ്ടും ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറക്കി ഓടി ആഹാബിന് മുമ്പായി ഇസ്രായേൽ. അപ്പൊ ആഹാബിനോട് ഇസ്രായേലോട്ട് ക്യാപിറ്റൽ ഇസ്രായേലിലോട്ട് അവരുടെ രാജ്യത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അവിടോട്ട് തന്നെ ആഹാബും പോയി. അപ്പം ഇത് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഒരു പാഠം എന്ന് പറയുന്നത് ദൈവം തരുന്ന വെളിപ്പെടുത്തലുകളെ നമ്മൾ ചോദ്യം ചെയ്യാതെ യാതൊരു സംശയവും കൂടാതെ അനുസരിക്കുന്നവരാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആയുധങ്ങളായിട്ട് നമുക്ക് നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വലിയ മിടുക്കരെയല്ല, മിടുക്കില്ലാത്തവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം കേവലം നമ്മെ പോലെ മനുഷ്യനായ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിലൂടെ തികഞ്ഞ പൂർണ്ണ ഒരു കടുകുമണിയെ പോലെ മുഴുവൻ തിങ്ങിയിരിക്കുന്ന വിശ്വാസത്തിലൂടെ ആ അനുസരണത്തിലൂടെയാണ് ദൈവത്തിന് ഇവിടെ ഇടപെടാൻ സാധിച്ചതും ഈ ജനത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതും. അപ്പം നമ്മുടെ ബുദ്ധിക്കും കഴിവിനും സുരക്ഷയ്ക്കും കുടുംബത്തിനും സമൂഹ അവസ്ഥയ്ക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരു വലിയ വില നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ അനുസരണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്പസമയത്തെ സന്തോഷമൊന്നുമില്ല, എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷവുമായിരിക്കുമെന്ന് നമ്മൾ എലിയാവിന്റെ ഈ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. അടുത്തത് ചാപ്റ്റർ 19. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഇസബേലിന്റെ ശബ്ദത്തെ പറ്റി, അതായത് തന്നെ കൊല്ലുവാനുള്ള ശബ്ദത്തെ പറ്റി അറിഞ്ഞ ഏലിയ പ്രവാചകൻ മരുഭൂമിയിലേക്ക് ഓടുന്നു. അവിടെ യഹോവയുടെ ദൂതൻ തന്നെ പോറ്റുന്നു, ഇനി ചെയ്യേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതനുസരിച്ച് ഏലിയാവ് ഹോറേബിലെത്തുന്നു. അവിടെ വെച്ച് യഹോവ പ്രവാചകനെ ഹൊറേബ് പർവ്വതത്തിലെ ഗുഹയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് വീണ്ടും മൂന്ന് കൽപ്പനകൾ കൊടുക്കുക, അതായത് മൂന്ന് അഭിഷേകങ്ങളെ പറ്റിയാ പറയുന്നു. ഒന്ന്, ഹസായേലിനെ ആരാം, അതായത് സിറിയൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. യേഹുവിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യുക. എലീശായെ എലിയ പ്രവാചകന്റെ തന്നെ പിൻഗാമിയായിട്ട് അഭിഷേകം ചെയ്യുക. എന്നിട്ട് എലീശ ദീർഘദർശി പിൻഗാമിയായിട്ട് അഭിഷേകം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ അവസാനിക്കുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം വേഴ്സ് 1 തൊട്ട്. അങ്ങനെ തിരിച്ചെത്തിയ ആഹാബ് ഈ ഇസ്രായേൽ ഇവരി പർവ്വതത്തിൽ കർമേൽ പർവ്വതത്തിലെ ഇത് യാഗാർപ്പണമൊക്കെ കഴിഞ്ഞ് ആഹാബ് തിരിച്ചെത്തി. അതുപോലെ തന്നെ ഏലിയാ പ്രവാചകനും എത്തുന്നുണ്ട്. തിരിച്ചെത്തിയ ആഹാബ് ഇസബേലിനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ക്രൂരയായ ഇസബേൽ കൊല്ലപ്പെട്ട ബാലിന്റെ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഏലിയാവിനെയും കൊല്ലുമെന്ന് ദേവന്മാരുടെ നാമത്തിൽ ആണയിട്ട വിവരം ദൂതന്മാർ മുഖാന്തരം ഏലിയാ ദീർഘദർശി അറിയുന്നു. അപ്പം ഇസബേല് ഒറ്റ ഒരു ദിവസം മാത്രമായി ഇത് നടപ്പാക്കാനുള്ള സമയമായിട്ട് തീരുമാനിച്ചത്. അപ്പം ഇത് അത്രമാത്രം പ്രതികാരദാസിയായി രാജ്ഞി, അത് സംഭവിച്ചതിന് മുമ്പിൽ ഏലിയാവല്ല ദൈവത്തിന്റെ കരമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇസബേലിന് കഴിയുന്നില്ല. അപ്പൊ ഈ വിവരം ഒരു ദൂതൻ കൊണ്ട് ഏലിയാവിനെ അറിയിക്കുന്നുണ്ട്. ഈ ദൂതൻ വിവരം അറിയിച്ചപ്പോൾ ഭയപ്പെട്ട ഏലിയാവ് യഹൂദ രാജ്യത്തിൽപ്പെട്ട ബേർശേബയിൽ ചെന്ന് തന്റെ ബാല്യക്കാരനെ അവിടെ താമസിപ്പിച്ചിട്ട് മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ കൂടി യാത്ര ചെയ്തിട്ട് ഒരു ചൂരച്ചെടിയിൽ പോയി ചൂട്ടിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പം ബാല്യക്കാരനെ മാറ്റിയിട്ട് മരുഭൂമിയിലോട്ട് പോയി. അപ്പൊ അവിടെ ചെന്ന് ദൈവത്തോടും മരിക്കുന്നതിന് മുമ്പായിട്ട് ചില വർത്തമാനം പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം അബ്രഹാം ഇസഹാക്കിനെ ബലിയടിക്കാൻ പോകുമ്പോഴും ആ വേലക്കാരൻ മാറ്റി നിർത്തിട്ട് തന്നെയും തന്റെ മകനും കൂടി അടുത്ത് ദൈവത്തിന് എടുത്തോട്ട് പോകുന്നത്. യേശുദാമ്പുരാനാണെങ്കിലും ഗതസമനെ തോട്ടത്തിൽ പിതാവിനോട് ആ വലിയ അകഷ്ടത ഏൽക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിട്ടിട്ട് മുമ്പോട്ട് പോയി എന്നാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു സംഭവമായിട്ട് നമുക്കിവിടെ കാണാം. ഏതായാലും നമ്മൾക്ക് തോന്നും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിനെ കടുമ്പോ എന്തു പറ്റി, എവിടെ പോയി ഇദ്ദേഹത്തിന്റെ വിശ്വാസം, എന്തുകൊണ്ട് ഇത്രമാത്രം മരണഭീതിയും നിരാശയും എന്നൊക്കെ. 4 വാക്യത്തിൽ വായിക്കുന്നു ഏലിയാവ് ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണിനെ എടുത്തുകൊള്ളേണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്നാണ്. അതായത് തൊട്ടടുത്ത നിമിഷം തന്നെ മരണം സ്വീകരിക്കുമെന്നുള്ളത് ആ പതറിയ മനസ്സിൽ നിന്ന് വരുന്നതാണ്. കാരണം ഇസബേല് നൽകുന്ന ആ ശിക്ഷ മരണം പ്രവാചകൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്നെ തന്റെ പ്രാണനെ എടുത്തുകൊള്ളണം എന്നാണ് ദൈവത്തോട് പേഴ്സണലായിട്ട് ഏലിയ പ്രവാചകന് പറയാനുള്ളത്. പക്ഷെ ഇവിടെ തന്നെ ഇതുപോലെ അനുസരിക്കുന്ന ദാസനെ അവന്റെ ബലഹീനതയിൽ യഹോവ ദൂതനെ അയച്ച് ആശ്വസിപ്പിക്കുകയാണ്. ചൂരച്ചെടി തണലിൽ ഉറങ്ങുന്ന പ്രവാചകനെ ദൂതൻ വന്ന് തട്ടി ഉണർത്തുന്നു. എന്നിട്ട് കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തിരുത്തി വെള്ളവും ഒക്കെ നൽകി. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എഴുന്നേറ്റ് തിന്നുക എന്നാണ് ദൂതൻ പറഞ്ഞത്. എഴുന്നേറ്റ് അതുപോലെ ചെയ്തിട്ട് വീണ്ടും ഏലിയാ പ്രവാചകൻ കിടന്നുറങ്ങി. വീണ്ടും തട്ടി ഉണർത്തിയിട്ട് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീണ്ടും തിന്നു കുടിച്ചു. അങ്ങനെ ദൂതന്റെ കൽപ്പന പ്രകാരം ഒരു നടപ്പ് നടക്കുകയാണ്. 40 ദിവസത്തെ ഒറ്റ നടപ്പ്, വേറെ ഒരു ഭക്ഷണവും ഇല്ലാതെ. ഒരു ഉപവാസത്തിന്റെ 40 രാവും 40 പകലും പിന്നിട്ട് ഹോറേബ് പർവ്വതത്തിൽ എലിയ പ്രവാചകൻ എത്തുന്നു. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ അടുത്തായി ഒരു ദൈവാനുഭവം കാത്തിരിക്കുന്നു എന്നുള്ള പാഠം ഇവിടെ കാണാം. നീതിമാർഗത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിനായി തിരിഹിത പ്രകാരം പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ജീവിതത്തിൽ തിരിച്ചടികളുണ്ട്. പക്ഷെ അവയൊക്കെ താൽക്കാലികമാണ്. അവ എത്രമാത്രം ആഴമേറിയ നിരാശയും ദുഃഖവും ഉണ്ടാക്കുന്നു, അത്രമാത്രം ഉയരത്തിലുള്ള ദൈവാനുഭവമായിരിക്കും തുടർന്ന് നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അപ്പം സ്വർഗീയ ദൂതൻ കൊണ്ട് ശൂന്യതയിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു സൂചന മാത്രമാണ്. കാരണം അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ദർശനം തന്നെയാണ് എലിയ പ്രവാചകന് കിട്ടുന്നത്. 9 മുതൽ കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഹോറേബ് പർവ്വതത്തിലെ ഒരു ഗുഹയിൽ കടന്ന് രാവാർത്ത എലിയാവിന് അവിടെ യഹോവയുടെ അരുളപ്പാടും ദർശനവും ലഭിക്കുക. അതിൽ കൂടുതൽ എന്താ അനുഭവം ആ ഒരു ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് വേണ്ടത്? ഹോറേബിൽ യഹോവയുടെ മഹത്വ പ്രത്യക്ഷത അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 33:22 വാക്യത്തിൽ മോശയുടെ ദർശനമുണ്ട്. അവിടെ വായിക്കുന്നു, എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ മോശയോട് അരുളി ചെയ്യുന്നുണ്ട്. അപ്പൊ തന്റെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുവാൻ യഹോവ ഗുഹയും മരുഭൂമിയോ ദ്വീപോ വനപ്രദേശമോ ഒക്കെ അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ പലപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. പ്രായ ലേഖനത്തിലും സങ്കീർത്തനത്തിലും വെളിപാട്ടിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ യഹോവ ഏലിയാവിനെ തന്റെ ചുമതലയെ പറ്റി ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത്. യഹോവ ചോദിക്കുന്ന ഇതാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? നിന്റെ ദൗത്യം ഇവിടെയല്ല. അതിന് ഏലിയാവ് കൊടുക്കുന്ന മറുപടിയിൽ തന്റെ നിരാശയും പ്രതീക്ഷയില്ലായ്മയൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് 10 വാക്യം വായിക്കാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ നിരാശയാണ് അതിനകത്ത് വരുന്നത്. അതിന് യഹോവ എലിയാവയോട് ഗുഹയ്ക്ക് പുറത്തു പർവ്വതത്തിൽ വരാനാണ്, പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ വന്ന് നിൽക്കുവാനാ പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? 11-12 വാക്യങ്ങൾ കാണുന്നു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അതിൽ യഹോവയില്ലായിരുന്നു, കാറ്റിൽ യഹോവയില്ലായിരുന്നു. തുടർന്നൊരു ഭൂകമ്പം, അതിലും യഹോവയില്ലായിരുന്നു. അതിനുശേഷം തീ, അതിലും യഹോവ ഇല്ലായിരുന്നു. കാറ്റിലും ഭൂകമ്പത്തിലും തീയിലും യഹോവയില്ലായിരുന്നു. അതിനുശേഷം സാവധാനത്തിലുള്ള ഒരു മൃദുസ്വരം ഉണ്ടായി. ആ സ്വരം കേട്ടപ്പോൾ ഉടനെ ഏലിയാവിന് മനസ്സിലായി, ഏലിയാവ് പുറത്തു വന്ന് ഗുഹ കവാടത്തിൽ നിന്നു. ദൈവത്തിന്റെ ദർശനമാണെന്ന് മനസ്സിലായി പുതപ്പുകൊണ്ട് മുഖം മൂടിയിരുന്നു. അപ്പോൾ വീണ്ടും ദൈവം ചോദിക്കുകയാണ്, അവിടെ തന്നെ ആ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ആ ശബ്ദം കേൾക്കുകയാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇതുപോലെ പ്രവാചകന്മാരോട് ചോദിച്ചത് നമുക്കറിയാം. ശമുവേൽ പ്രവാചകനെ തിരഞ്ഞെടുക്കുന്ന സമയത്തുണ്ട്, യെശയ്യാ പ്രവാചകനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും 6:8-9 വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ചോദിക്കുകയാണ്, യഹോവ ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? ഇതിന് യെശയ്യാ ദീർഘദർശി കൊടുക്കുന്ന മറുപടി ഇതാ, അടിയനിതാ, അടിയനെ അയക്കണമേ. ഇവിടെയും നിനക്കെന്താ ഇവിടെ കാര്യം, ഇവിടെ അല്ല നിന്റെ കാര്യം എന്ന് തന്നെ നിന്റെ ദൗത്യത്തെ, അവന്റെ ദൗത്യത്തെ പറ്റി യഹോവയായ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മയും ഇതുപോലെ ചേർത്ത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണെങ്കിൽ അത് വലിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കാൻ കാരണമാകും. അതായത് വലിയ പ്രസംഗം നടത്തുന്നതോ ജനത്തിന്റെ മുമ്പിൽ അംഗീകാരമോ പ്രശംസയോ ഒന്നും ലഭിക്കുന്ന ഒരു ചുമതല ആയിരിക്കണമെന്നില്ല. പക്ഷേ തന്റെ മക്കളെ നിത്യസന്തോഷത്തിലേക്ക് അർഹരാക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളായിരിക്കും. നമുക്കറിയാം കന്യമറിയാമിന്റെ ദൗത്യം വേറെയാണ്, യോഹന്നാൻ സ്നാപകന്റെ ദൗത്യം വേറെയാണ്, സ്ലിഹന്മാരുടെ ദൗത്യം വേറെയാണ്. അപ്പൊ അതാത് കാലങ്ങളിലെ മുഖ്യധാരാ സമൂഹം അംഗീകരിക്കുന്ന ദൗത്യങ്ങളായിരിക്കില്ല ഇത് മിക്കപ്പോഴും. കാരണം ഇവരെയൊക്കെ തഴഞ്ഞിട്ടിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ വഴിയും ലോകത്തിന്റെ വഴിയും വ്യത്യസ്തങ്ങളായതുകൊണ്ടായത്. പക്ഷെ എപ്പോഴും മനുഷ്യർക്ക്, അത് ക്രിസ്ത്യാനികളാണെങ്കിലും, എപ്പോഴും ലോകത്തിന്റെ വഴിയും ലോകത്തിന്റെ അംഗീകാരവുമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റാതെ വരുന്നത്. ആദ്യം ഗുഹയ്ക്കുള്ളിൽ വെച്ച് യഹോവയായ ദൈവം ഈ ചോദ്യം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി തന്നെയാണ് ഇവിടെ 13 വാക്യത്തിലും ഏലിയാ പ്രവാചകൻ പറയുന്നത്. അതായത് തന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. തുടർന്ന് ഇവിടെ ഇരിക്കേണ്ടവനല്ല, നിനക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ദൂത ഹോവ കൊടുക്കുന്നു. 15, 16, 17 വാക്യങ്ങളില് മൂന്ന് അഭിഷേകങ്ങളെ പറ്റി പറയുന്നു. ഒന്ന്, നീ പുറപ്പെട്ട ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോയി സിറിയയുടെ പുതിയ രാജാവായി, അതായത് ബെൻഹദദിന് പകരമായി ഹസായേലിനെ അഭിഷേകം ചെയ്യണം. നിംശിയുടെ മകനായ യേഹുവിനെ ആഹാബിന് പകരം ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ എലിയ പ്രവാചകന്റെ തന്നെ പിൻഗാമിയായി അഭിഷേകം ചെയ്യണം. ഇവരെല്ലാം യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പം ഇതാണ് കൊടുക്കുന്ന ദൗത്യം. അപ്പം എല്ലാ ഇതിൽ നിന്നിട്ട് പറയുന്നു, യഹോവയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും മരണം ഉണ്ടാവും, ഭൗതിക മരണം. ഹസായേൽ എന്ന് പറയുന്ന അരാം രാജാവ്, സിറിയൻ രാജാവ് എല്ലാവരെയും കൊല്ലും. ഇനി അദ്ദേഹത്തിന്റെ കൊലയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഇസ്രായേൽ രാജാവായി യേഹു കൊല്ലും. അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ അതിനെ എലീശ ദീർഘദർശിയും കൊല്ലും എന്നാണ് അവിടെ യഹോവ അരളി ചെയ്യുന്നത്. ബാലിനെ മുഴങ്കാൽ മടങ്ങി നമസ്കരിക്കാത്തവരും അവനെ ചുംബനം ചെയ്യാത്തവരുമായ യഥാർത്ഥ യഹോവ ഭക്തരായ 7000 പേർ അവിടെ ജീവനോടെ ഇസ്രായേലിൽ ഉണ്ടെന്നും യഹോവ അരളി ചെയ്യുന്നുണ്ട്. അത് 19-ാമത്തെ വാക്യത്തിൽ. തുടർന്ന് യഹോവയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിയ എലിയ ദീർഘദർശി എലീശ പ്രവാചകനെ എലീശയെ കാണുന്നു. ഇപ്പൊ എലീശ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുക, 12 ഏറ് കാളയെ പൂട്ടുകയാണ്. അപ്പൊ അതിലെ ഏറ്റവും അവസാനത്തെ ജോലിയെ പൂട്ടുന്നത് എലീശ തന്നെയാണ്. അപ്പം ഇങ്ങനെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമുക്കറിയാം സഹോദര മുസ്ലിഹന്മാരെയും ദാവീദ് രാജ ദാവീദിനെയും ഒക്കെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്, യഹോവ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഏലിയാവ് തിരഞ്ഞെടുത്തതിന്റെ സൂചനയായിട്ട് ദീർഘദർശിയുടെ പുതപ്പ് എലീശായുടെ മേലിട്ടു, അതായത് ഹോളി സ്പിരിറ്റിനെ തന്നെ കൊടുക്കുക ഒരു വിസിബിൾ ആയിട്ടുള്ള കർമ്മത്തിൽ കൂടെ. അപ്പൊ അതിന് ആത്മാവിനാൽ ഒരുക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു എലീശ. എലീശ ഉടനെ തന്നെ ഏലിയാവിന്റെ പുറകെ ഓടിയിട്ട് പറയുന്നു, അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് വരാം എന്ന്. അതിനെ ഏലിയാവ് അനുവദിക്കുന്നു. പക്ഷേ പുതപ്പ് തന്നതിലൂടെ എന്താണ് ലഭ്യമായിരിക്കുന്നത് എന്ന് ഗൗരവമായി ഓർക്കുവാൻ എലീശായോട് എലിയ പ്രവാചകൻ പറയുന്നുണ്ട്. എന്തായാലും എലീശ കാളകളെ കൊണ്ട് കൊന്ന് മരക്കൂപ്പിനകത്ത് കുക്ക് ചെയ്ത് ഭക്ഷണം ജനത്തിന് കൊടുത്ത ശേഷം എലിയായോടൊപ്പം പോയി എലിയായുടെ ശുശ്രൂഷകനായിട്ട് തീരുന്നു എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 27:20 മോശെ ഇതുപോലെ യോശുവായ ശിഷ്യനായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതുപോലെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ പറയുമ്പോഴും ഒരു ശിഷ്യൻ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം ചോദിക്കുന്നു. അപ്പൊ അവരെ ഉത്സുഖരാക്കാൻ പുറകോട്ട് പോകാതിരിക്കാൻ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് പോകുന്നവൻ ആരും ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും തന്റെ വിളിയുടെ ഗൗരവത്തെ പറ്റി ഓർക്കുവാൻ എലീശായെ എലിയ പ്രവാചകൻ ഓർപ്പിക്കുന്നു. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ലൈഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഡിസൈൻഡ് ബൈ ക്രിയേറ്റർ, അത് ഓർക്കുക എന്നുള്ളതാണ്. ഇതിന് ഈ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡിസൈനാണ്, ആ പദ്ധതിയാണ്. അതിന് മുകളിലാകരുത് മറ്റതൊന്നും, കാരണം അതാണ് എന്നും നിലനിൽക്കുന്നത്. നിലനിൽക്കാത്തതിനെ മുറുകെ പിടിക്കാതെ നിലനിൽക്കുന്നതിനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ആശയം. മത്തായിയുടെ സുവിശേഷം 19:29 വാക്യത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും. അങ്ങനെ ലോകത്തെ ഉപേക്ഷിക്കുന്നവരിലും ചിലർ ഹൃദയപൂർവ്വം അല്ലായിരിക്കും ഉപേക്ഷിക്കുന്നത്, മനസ്സിൽ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മുമ്പന്മാർ ചിലരും പിമ്പന്മാരും പിമ്പന്മാരും ചിലർ മുമ്പന്മാരും ആകും എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്യാഗം യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നത്. ഈ ത്യാഗം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ത്യാഗം എടുക്കുന്നുണ്ടെങ്കിൽ അത് അവനവന് വേണ്ടിയാണ്. സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന വേല തികയ്ക്കുന്നതിനും നിത്യസന്തോഷത്തിന് അർഹരാകുവാനും വേണ്ടിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വലിയൊരു മീൻകൂട്ടം കർത്താവ് പറഞ്ഞതനുസരിച്ച് ഒരു വല വീശുമ്പം കിട്ടുന്നുണ്ട് ശിഷ്യന്മാർക്ക്. പക്ഷെ ആ വല ചീറാറായപ്പോഴത്തേക്കും അവരടുത്തുള്ള പടകുകാരെ എല്ലാം വിളിച്ച് ആ മീൻ കൊടുക്കുന്നുണ്ട്. അവരെന്തിനാ ആ മീൻ മറ്റുള്ളവർക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അവരുടെ വല ചീറരുത്. അപ്പം അവനവന്റെ ആത്മീയമാകുന്ന വല ചീറാതിരിക്കാൻ വേണ്ടിയാണ്, നിത്യതയിലേക്കുള്ള വല ചീറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോകസുഖങ്ങളെ ലോകബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കണമെന്ന് പ്രവാചകന്മാരിലൂടെ ഹോവയായ ദൈവം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 19-ാം അധ്യായത്തിലുള്ലത്. ഞാനൊരു ഇതിൻ്റെ 20-ാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നിർത്താം, കാരണം അല്ലേ നാളെ കൊണ്ട് തീരത്തില്ല. 20-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പ്രധാന കാര്യം, ഏലിയ എലീഷ പ്രവാചകന്മാരെ പറ്റി ഒന്നും പറയുന്നില്ല. പ്രധാനമായിട്ട് പറയുന്നത് സിറിയൻ രാജാവായ ബെൻഹദദ് ഇസ്രായേലിനെ ആക്രമിക്കുവാനും ആഹാബിന്റെ സ്വന്തം കുടുംബത്തെ പോലും തന്റെ അധീനതയിൽ വരുത്തുവാനും ഇടുന്ന പദ്ധതിയാണ്. മറ്റൊരു കാര്യം, യഹോവയുടെ ഒരു പ്രവാചകന്റെ അരുളപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ യുദ്ധത്തിനെത്തുന്ന സിറിയൻ സൈന്യത്തെ ആഹാബ് രാജാവ് തോൽപ്പിക്കുന്നു. 2-ാമത് നടന്ന യുദ്ധത്തിലും ഇസ്രായേൽ വിജയിക്കുന്നു. ഇതും ഒരു ദൈവപുരുഷനാൽ ലഭിക്കുന്ന യഹോവയുടെ അരുളപ്പാടനുസരിച്ച് ആഹാബ് നീങ്ങുന്നത് കൊണ്ടാണ്. തുടർന്ന് ബെൻഹദദും ആഹാബുമായിട്ട് സന്ധി ഉടമ്പടി വെക്കുന്നു. ഇത് ദൈവത്തിന് എതിരായിരുന്നത് കൊണ്ട് ഒരു പ്രവാചകൻ, ദൈവത്തിനെതിരാണ് എന്നുള്ള ഒരു പ്രവാചകനിലൂടെ ആഹാബിനെ യഹോവയായ ദൈവം അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് 20-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. 1-ാമത്തെ വേഴ്സ്, സിറിയ അഥവാ അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയിട്ട് സാമന്ത രാജാക്കന്മാരായ 32 പേരെയും അവരുടെയൊക്കെ കുതിരകളെയും രഥങ്ങളെയും എല്ലാം ഒന്നിച്ചു കൂട്ടി ശമറിയയുടെ നേരെ വന്ന് അതിനെ നിരോധിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുക. ഇത് നമ്മൾ 15-ാം ചാപ്റ്ററിൽ കാണുന്ന യഹൂദ രാജാവായ ആസ ബെൻഹദദിന്റെ സഹായത്താൽ ഇസ്രായേൽ രാജാവായ ബയസയെ തോൽപ്പിക്കുന്നതും അങ്ങനെ ബയസ രാമ പട്ടണം പണിയുന്നത് നിർത്തിവെക്കുന്നതുമൊക്കെ. അപ്പം യഹൂദ രാജാക്കന്മാർക്ക് ഇവരോട് കൂട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ രാജ്യവും ആരാം രാജ്യം അതായത് സിറിയയുമായിട്ട് വഴക്കുമായിരുന്നു. അപ്പം അടുത്തടുത്ത ഇങ്ങനെ ഇതിങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം അടുത്തടുത്ത രാജ്യങ്ങളാണ്, ഇസ്രായേൽ രാജ്യവും യഹൂദിയ രാജ്യവും സിറിയ രാജ്യവും. അപ്പൊ ഇങ്ങനെ ഈ പട്ടണങ്ങളെയൊക്കെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കച്ചവട ബന്ധം അതായത് ജനജീവിതം ഒക്കെ തന്നെ സ്തംഭിക്കും. എന്നിട്ട് ഈ പട്ടണത്തെ ശമറിയയെ തടഞ്ഞു വെച്ചിട്ട് രാജാവ് ആഹാബ് ബെൻഹദദ് രാജാവ് ആഹാബ് രാജാവിന് ദൂതന്മാരെ അയച്ചു. എന്നിട്ട് പറയിച്ചു, ആഹാബിനുള്ളതെല്ലാം പൊന്നും വെള്ളിയും സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും ഈ മുതൽ എനിക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് ആഹാബ് രാജാവ് മറുപടി കൊടുക്കുന്നത്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് എന്ന് വെച്ചാൽ അടിമയായിട്ടിരുന്നോളാം എന്നുള്ള അർത്ഥത്തിൽ ആണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അതിന് തന്നെ പറയുന്നു. പക്ഷേ ഈ ബെൻഹദദ് വീണ്ടും ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. താൻ പറഞ്ഞ കാര്യം, അതായത് അടിമയാണെങ്കിൽ അവരെല്ലാം താൻ സ്വന്തമായിട്ട് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധി പറയുക. അതായത് പൊന്നെ വെള്ളി ഈ രാജ്യം സൗന്ദര്യമുള്ള ഭാര്യമാരെ മക്കളെ എല്ലാം തന്നെ ഇപ്പോൾ എൻ്റെ ഭൃത്യന്മാർ വന്ന് നിന്റെ അരമനയിലുള്ളത് മുഴുവനും അതുപോലെ തന്നെ നിന്റെ പ്രജകളുടെ വീടുകളിലെല്ലാം പരിശോധിച്ച് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കൈക്കലാക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പം ആ ബെൻഹദദിന്റെ മുമ്പിൽ സകല അടിയറവും പറഞ്ഞ അടിമയെ പോലെ അനുസരിക്കുന്ന ആഹാബിനെ നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ആഹാബിന് അങ്ങനെ പറ്റിയതെന്ന് ചോദിച്ചാൽ ദൈവത്തെ അനുസരിക്കുന്നില്ല. ദൈവത്തെ അനുസരിക്കാത്തവർക്ക്, അതായത് ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിന്റെ ഈ ആധിപത്യത്തെ പേടിയുള്ളൂ. ദൈവം നമുക്ക് നമ്മെ ഭരിക്കുന്നില്ലെങ്കിൽ മാത്രമേ ശത്രുക്കളും ലോകവും ഇവയൊക്കെ നമ്മെ ഭരിച്ച് അടിമകളാക്കുള്ളൂ. വീണ്ടും 2-ാമത് ദൂത് കിട്ടിയപ്പോ ആഹാബിന്റെ ആഹാബിന് വിഷമം തോന്നി. അവന് ആ രാജ്യത്തിലെ മൂപ്പന്മാരെയൊക്കെ കൂട്ടി വരുത്തിയിട്ട് പറഞ്ഞു, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺവീൻ. അവൻ തേണ്ടതിന് എന്റെ ഭാര്യമാരെയും മക്കളെയും പൊന്നും വെള്ളിയും എല്ലാം സ്വന്തമാക്കാൻ പോവുകയാണെന്ന് ബെൻഹദദ് പറയുന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പന്മാർ ഉപദേശിച്ചത് നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത് എന്നാണ്. അതിന് പ്രകാരം ബെൻഹദദ് അയച്ച ദൂതന്മാരോട് ആഹാബ് ധൈര്യത്തോടെ പറഞ്ഞു, ഇപ്രകാരം നിങ്ങൾ ചെന്ന് പറയുക, നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞതൊക്കെയും ചെയ്തുകൊള്ളു, അതായത് അടിമകളായിരിക്കാം. എന്നാൽ ഈ കാര്യം ഇവരെ ഇപ്പൊ അങ്ങോട്ട് വിട്ടുവരിക എന്നുള്ളത് എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. ക്രുദ്ധനായ ബെൻഹദദ് ആളയച്ച് ആഹാബിനോട് പറഞ്ഞു, എന്നോടുകൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമറിയയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന്. പിന്നെ മറുപടി വീണ്ടും ആഹാബ് 11-ാം വാക്യത്തിൽ പറയുന്നു, വാൾ അരക്ക് കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുതെന്ന് പറഞ്ഞു. അപ്പം ഒരു സ്വയം പ്രശംസയാണ് ബെൻഹദദ് നടത്തിയത്. അതിന് തക്ക മറുപടിയാണ് ആഹാബ് ഇവിടെ കൊടുക്കുന്നത്. സദർശവാക്യ 27:1-ൽ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അധരമല്ല, വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. നിന്നെ സ്തുതിക്കേണ്ടത് നീയല്ല എന്ന് പറയുന്നു. ആഹാബ് ധ്യാനത്തിന്റെ ആത്മാവിനെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഒരു അപൂർവ സംഭവം, ഇവിടെ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബെൻഹദദിന്റെ വൈകല്യം നമ്മളിൽ പലർക്കും ഉള്ളതുണ്ട്. സ്വയം നീതീകരിക്കുക, സ്വയം പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്ന നമ്മൾ പിശാചിന്റെ സ്പിരിറ്റിന് അടിമകളാണ്. സ്വയം വിമർശിക്കുന്നവരും സ്വയം താഴ്ത്തുന്നവരുമാണ് ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നത്. വാക്കുകൊണ്ട് ഹൃദയം കൊണ്ട് ഹോളി സ്പിരിറ്റിനെ കീഴടങ്ങിയിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ. അപ്പൊ നമ്മൾ 11-ാമത്തെ വാക്യം വരെ തീർന്നു, ബാക്കി നാളെ പറയാം. അത് കൂടാതെ അതിന് ഒരു സംശയം ചോദിച്ചായിരുന്നു ബെന്യാമീൻ, അതും കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം. ബെന്യാമീൻ ഗോത്രം ഈ യഹൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. നമ്മള് 2 ദിനവൃത്താന്തം 11:12 വായിക്കുന്നു, യഹൂദയും ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു. 2 ദിനവൃത്താന്തം 11:12. അതായത് യഹോവ അറിയിക്കുമ്പോൾ, നമ്മൾ നേരത്തെ കണ്ടു ഈ 11-ാമത്തെ വാക്യം, 1 രാജാക്കന്മാർ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ പ്രവാചകൻ അഹിയ പ്രവാചകൻ മുഖാന്തരം ദൈവം അരളി ചെയ്യുന്ന എന്താണ്, ഈ 12 കഷ്ണങ്ങളായിട്ട് തുണി കീറിയിട്ട് പറഞ്ഞു, 10 കഷ്ണം യെരോബെയാമിനിരിക്കും, 1 കഷ്ണം മാത്രമേ നിനക്കുള്ളൂ. അത് യഹോവയുടെ പ്രവചനമാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ ലെവലിലോട്ട്, ആ യഹോവയുടെ പ്രവചനത്തിലെല്ലാം അതാ പറയുന്നത്. 1 രാജാക്കന്മാർ 12:20 പറയുന്നുണ്ട്, യഹൂദ ഗോത്രം മാത്രം അവന്റെ കൂടെ ഇരിക്കും, ദാവീദിന്റെ കൂടെ ഇരിക്കുമെന്ന്. അപ്പം പക്ഷെ പിന്നീട് ഈ ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ, നിങ്ങൾ പഴയ ഇസ്രായേലിന്റെ ഇമേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, ബെന്യാമീൻ എന്ന് പറയുന്ന ദേശം യഹൂദയോട് തൊട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ രഹബെയാം രാജാവ് യഹൂദിയ ദേശത്തോടെ ബെന്യാമീനിലെ ആളുകളെ ചേർത്തു എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ടാണ് ബെന്യാമീനും അവന്റെ പക്ഷത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബെന്യാമീന്റെ ഗോത്രത്തിൽ നിന്നും ഇത്രയും സൈനികരെ എടുത്തു എന്ന് 1 രാജാക്കന്മാർ 12 അധ്യായത്തിലും പഠിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം 10 ഗോത്രം യെരോബെയാമിന്റെ കൂടെയും 1 ഗോത്രവും ഈ ബെന്യാമീൻ ഗോത്രവും യഹൂദയുടെ കൂടെയെന്നും നമ്മൾ പിന്നീടുള്ള പ്രാക്ടിക്കൽ ലെവലിൽ മനസ്സിലാക്കാം. പക്ഷെ ആ 10 ഗോത്രത്തിൽ എഫ്രയീമും മനശ്ശെയും 2 ഗോത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ 1 ഗോത്രം ഇല്ല. 1 ഗോത്രം ഇല്ലാത്തതിന്റെ കാരണം ലേവ്യർക്ക് ഈ ഭൂമിയെ അവകാശമായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അവിടെ ആ ഒരു ഭൂപ്രദേശം ലേവ്യർക്കില്ല. ആവർത്തന പുസ്തകം 18:1 ലേവ്യരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രായേലിനും കൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത്. യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം. ആകയാൽ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടാകരുത്. യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ തന്നെ അവരുടെ അവൻ തന്നെ അവരുടെ അവകാശം. അപ്പം പുരോഹിത വർഗത്തിന്റെ അവകാശം യഹോവ തന്നെയാണ്, ഭൂമിയുടെ അവകാശം ഇല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഈ 2 ദിനവൃത്താന്തം 11-12 പറയുന്നത്. യഹൂദയും ബെന്യാമീനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ലേവ്യരും മുഴുവനും ഇസ്രായേലിലെ പല പ്രദേശങ്ങളിൽ നിന്ന് ഓടി യഹൂദയിൽ അഭയം പ്രാപിച്ചു. കാരണം അവിടെ വിഗ്രഹങ്ങളെ ആരാധന തുടങ്ങിയപ്പോൾ സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. അതാണ് അതിന്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരണമെന്ന് പറയുന്നു. നമുക്ക് ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യാം. ഹലോ
ഹലോ പ്രഥമ, താങ്ക് യു. സംശയം പറഞ്ഞതിന് വളരെയധികം നന്ദി. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രണ്ടു പേർക്ക് എഴുതുക, ഞാൻ പ്രഥമയ്ക്ക് എഴുതി പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് നാളെ ആയിരിക്കും ലാസ്റ്റ് ക്ലാസ്, അത് എല്ലാവരും ഒന്ന് അറിയിക്കുക. താങ്ക് യു പ്രഥമ. നമുക്ക് അച്ഛനും നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. സ്നേഹവാനായ പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ തിരുസന്നിധിയിൽ ചേർന്ന് വരുന്നു. ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇതുവരെ ഞങ്ങളെ നടത്തി നിന്ന കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കു വേണ്ടി ഞങ്ങൾ വീണ്ടും നിന്നോട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ക്ലാസ് എടുക്കുവാൻ വേണ്ടി നീ കൊച്ചനെ പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾക്കും വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അതിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരണമേ. ഞങ്ങളും മറ്റുള്ളവരെ നല്ല വഴിയിൽ നടത്തുവാനും അതുപോലെ ഞങ്ങളും നല്ല വഴിയിൽ നടക്കുവാനും ഇടവരുത്തണമേ. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ്സ് ആയി തീരത്തക്കോണം ഞങ്ങളെ ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അച്ഛനെയും കൊച്ചമ്മയും കുടുംബത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ കുടുംബസഹായമായി അവരോട് ഇരിക്കണമേ. ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും, മത്തോറി സമാജ എല്ലാ മെമ്പേഴ്സിനെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും കൂടെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണമേ. ആമേൻ. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങളെ നീ കാത്തു കൊള്ളണമേ. വിശുദ്ധമായ പുത്ര ജയമുള്ളതിന്റെ ശ്രീപായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഫലങ്ങളായി ഞങ്ങളെ നീ ക്ഷമിക്കണം. ഞങ്ങളെ നീ ഭർത്താവേ നേരോക്കിയിലും എല്ലാ സമയങ്ങളിലും എന്റെ ദൈവത്തിന്റെ ചെറുകളുടെ കീഴിൽ നീക്ക് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. താങ്ക് യു എവരി വൺ ആൻഡ് ഗുഡ് ഈവനിങ്. വിൽ സീ ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു.